ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത കായിക താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കൊച്ചിയിൽ ഇന്ന് ആരംഭിക്കും. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. 17,000 മഞ്ഞ റേഷൻ കാർഡുകൾ നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്പെഷ്യൽ സ്കൂളുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാന്റ് നെതർലാൻഡ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത കായിക താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4:30 നടക്കുന്ന ചടങ്ങിൽ താരങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ചൈനയിലെ ഹാങ്ചോയിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ 28 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 107 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഗെയിംസിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. പരിപാടിയിൽ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങൾക്ക് പുറമെ അവരുടെ പരിശീലകരും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികളും ദേശീയ കായിക ഫെഡറേഷൻ പ്രതിനിധികളും കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് നിയന്ത്രിക്കുന്നതിന് മാർഗരേഖ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി ന്യൂഡൽഹിയിൽ ഇന്ന് പുറത്തിറക്കും. അംഗൻവാടി തലത്തിൽ പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് വിശദമായ നടപടി മാർഗരേഖയിലുണ്ടാകും. രാജ്യത്തുടനീളം വനിതാ ശിശുവികസന ആരോഗ്യ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബിജെപി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിലെ 3ാം സ്ഥാനാർത്ഥി പട്ടികയിൽ 57 പേരുണ്ട്. 230 അംഗ സഭയിലേക്ക് 3 ഘട്ടങ്ങളിലായി 135 സ്ഥാനാർത്ഥികളെയാണ് ബിജെപി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബുധിനി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും. രാജസ്ഥാനിൽ 41 പേരുടെ ആദ്യ പട്ടികയാണ് ബിജെപി പുറത്തിറക്കിയത്. 6 ലോക്സഭാംഗങ്ങളും 1 രാജ്യസഭാംഗവും പട്ടികയിലുണ്ട്. രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി. രാഷ്ട്രീയ നേട്ടത്തിനായി അദ്ദേഹം സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യം ലഭിച്ച് 2014 വരെ ജാതി സെൻസസിനെ കോൺഗ്രസ് എപ്പോഴും എതിർത്തിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ഭരണഘടനാപരമായി ജാതി സെൻസസ് നടത്താൻ അധികാരമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തണമെന്ന ആശയത്തെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ചതായി യോഗത്തിനുശേഷം രാഹുൽഗാന്ധി ന്യൂഡൽഹിയിൽ അറിയിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയിലെ ഭൂരിപക്ഷം ഘടകകക്ഷികളും ഇതിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ജാതി സെൻസസിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനം പാവപ്പെട്ടവരുടെ വിമോചനത്തിനായി വളരെ പുരോഗമനപരവും ശക്തവുമായ ചുവടുവയ്പ്പാണെന്ന് രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു. 16ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കൊച്ചിയിൽ ഇന്ന് ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
രാജ്യത്തെ കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ സുപ്രധാന പഠനങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്ന സമ്മേളനം ഇതാദ്യമായാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. പ്രമുഖ അക്കാദമിക് വിദഗ്ധർ, ഗവേഷകർ, കർഷകർ, സംരംഭകർ തുടങ്ങിയവർ 4 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. പാരിസ്ഥിതിക ശോഷണം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയവ ഉയർത്തുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
15,000 മഞ്ഞ റേഷൻ കാർഡുകൾ നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. റേഷൻ കാർഡുകളിൽ കടന്നുകൂടിയ തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും തെളിമ പദ്ധതിയുടെ 3ാംഘട്ട ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്ക് ഓഗസ്റ്റ് മാസത്തെ കമ്മീഷൻ വിതരണം ചെയ്തതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ കമ്മീഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്നും കമ്മീഷൻ തുക ലഭ്യമാകുന്നതിന് കാലതാമസം നേരിട്ടതുകൊണ്ടാണ് വിതരണം വൈകിയത്. കമ്മീഷൻ വിതരണം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചതോടെ ഈ മാസം 16 മുതൽ റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച സമരത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിലും സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന ആർദ്രം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായി മന്ത്രി വീണ ജോർജ് രാവിലെ ഫോർട്ടുകൊച്ചി, കരിവേലിപ്പടി, പള്ളുരുത്തി ആശുപത്രികൾ സന്ദർശിക്കും. ഓരോ ആശുപത്രിയിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി പോരായ്മകൾ പരിഹരിച്ച് സമയബന്ധിതമായ നടപടി സ്വീകരിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ മാനേജ്മെന്റുകളുടെയും സംഘടനകളുടെയും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂൾ ജീവനക്കാരുടെ യോഗ്യത, കുട്ടികളുടെ പ്രായം, തെറാപ്പിസ്റ്റുകളുടെ സേവനം എന്നിവ യോഗം ചർച്ച ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
മാനസികാരോഗ്യ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും എല്ലാവർക്കും പൂർണ്ണ മാനസികാരോഗ്യം ഉറപ്പുവരുത്താനുമാണ് ലോക മാനസികാരോഗ്യ ദിനാചരണം ലക്ഷ്യമിടുന്നത്. മാനസികാരോഗ്യം സാർവത്രികമായ ഒരു മനുഷ്യാവകാശമാണെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ വിഷയം. ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും പ്രധാനമായതിനാൽ മാനസികാരോഗ്യം അവഗണിക്കാൻ പാടില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശാരീരികാരോഗ്യത്തെ സംരക്ഷിക്കാനായി എല്ലാ മുൻകരുതലുകളും എടുക്കുമ്പോൾ തന്നെ മാനസികാരോഗ്യം പൊതുവെ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലും മാനസികാരോഗ്യ സേവനങ്ങൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധാരണക്കാർക്ക് കഴിയാതെ വരുന്നു. ഇതിന് മാറ്റം വരണമെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യ പരിപാടി നടപ്പിലാക്കിയതുവഴി സംസ്ഥാനത്ത് 304 മാനസികാരോഗ്യ ക്ലിനിക്കുകൾ മാസം തോറും സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലുമായി നടത്തിവരുന്നു. ഇത് മുഖേന 40,000-ത്തിലധികം രോഗികൾക്ക് ചികിത്സയും മറ്റ് മാനസികാരോഗ്യ സേവനങ്ങളും ലഭ്യമാകുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
ഹൈദരാബാദിൽ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാന്റ് നെതർലാൻഡ്സിനെ 99 റൺസിന് തോൽപ്പിച്ചു. 323 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ നെതർലാൻഡ്സിന് 46.3 ഓവറിൽ 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാവിലെ 10:30 ധർമ്മശാലയിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെയും ഉച്ചയ്ക്ക് 2:00 ഹൈദരാബാദിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെയും നേരിടും. നാളെ ഡൽഹിയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി മത്സരിക്കും. കൊല്ലം ജില്ലാ സ്കൂൾ കായികമേളയിൽ 172 പോയിന്റ് നേടി അഞ്ചൽ ഉപജില്ല ചാമ്പ്യന്മാരായി. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പുനലൂർ ഉപജില്ല 157 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ്. കൊല്ലത്ത് സമാപിച്ച ആരോഗ്യ സർവകലാശാല ദക്ഷിണ മേഖലാ കലോത്സവത്തിൽ 254 പോയിന്റ് നേടി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചാമ്പ്യന്മാരായി. ഗോകുലം മെഡിക്കൽ കോളേജാണ് രണ്ടാം സ്ഥാനത്ത്. തദ്ദേശ ഭരണ വകുപ്പ് വലിയൊരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണെന്നും സേവനങ്ങൾ ലഭ്യമാക്കുകയും പ്രാദേശിക വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനൊപ്പം പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും തദ്ദേശ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകണമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം IMG തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക സാമ്പത്തിക ഉൽപാദനത്തിന് നേതൃത്വം നൽകുക, അതിലിടപെടുക എന്നതാണ് പുതുതായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 182 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. 28 റോഡുകൾക്കായി 123.14 കോടി രൂപയും 4 പാലങ്ങൾക്കായി 14.42 കോടി രൂപയും അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ 15 കെട്ടിടങ്ങൾക്കായി 44.50 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. പ്രീസ്കൂൾ വിദ്യാഭ്യാസം, മുതിർന്നവരുടെ വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും എന്നീ മേഖലകളിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ വികസിപ്പിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അധ്യയനത്തിന്റെ സർവ്വമേഖലകളിലും ഗുണനിലവാര പരിശോധനകൾ ഉണ്ടാകുന്നത് പൊതുവിദ്യാഭ്യാസ ധാരയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അധ്യാപകരുടെ പരിശീലന പരിപാടികൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ശിവൻകുട്ടി അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു. പെരിന്തൽമണ്ണ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ അക്കാദമിക് ബ്ലോക്ക് കാന്റീൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പുതുതായി ലഭിച്ച നാക് ഗ്രേഡ് പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത അധ്യയന വർഷം മുതൽ കോളേജുകളിലെ പഠനരീതി ഗുണപരമായ മാറ്റങ്ങളോടെയാകും നടപ്പാക്കുകയെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ കൂടുതൽ മെച്ചപ്പെടുത്തും വിധം വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ നയമാണ് സ്വീകരിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന് അനുയോജ്യമായ മത്സ്യ ഉൽപാദന വിപണന പദ്ധതികളാണ് ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാലക്കാട് ആലത്തൂർ മത്സ്യഭവൻ കെട്ടിടം മംഗലം ഡാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉൾനാടൻ ജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗിക്കാൻ തയ്യാറാവണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഊഷ്മളമായ ചിന്തകൾ സ്വാധീനിച്ച കവിയാണ് ഉളപ്പമണ്ണയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കവിയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വരുന്നല്ലെ സാംസ്കാരിക പരിപാടി പാലക്കാട് പെരിങ്ങോട്ട് കുറിശിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത കായിക താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. 16th കാർഷിക ശാസ്ത്ര കോൺഗ്രസ് കൊച്ചിയിൽ ഇന്ന് ആരംഭിക്കും. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. 15,000 മഞ്ഞ റേഷൻ കാർഡുകൾ നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്പെഷ്യൽ സ്കൂളുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാന്റ് നെതർലാൻഡ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ന്യൂസ്_കാലിക്കറ്റ് എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.